2021 December 12 ഞായർ. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. വീട് ചോദിച്ചു, എന്നാണിനി കാണുക? കാടും പടലവും വെട്ടിനിരത്തി വൃത്തിയാക്കി ഒരു പുരയിടത്തിൽ വീട് പണിതുയർത്തുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ അവിടെ നിലനിന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് തകർക്കപ്പെടുന്നതെന്ന്? മണ്ണിരയും ഉറുമ്പും പാറ്റയും ചിത്രശലഭവും കിളികളും വൃക്ഷലതാദികളുമൊക്കെ ചേർന്ന് നിലനിന്നിരുന്ന ഒരു ചെറു ലോകത്തെ ഇല്ലാതാക്കിയാണ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അംഗീകരിച്ച ഒരു പ്ലാനുമായി നമ്മൾ ആ മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് അടിത്തറയൊരുക്കി പൂ ചുവരുകൾ കെട്ടിപ്പോക്കി നമ്മുടെ സ്വപ്നങ്ങളുടെ മേൽക്കൂര നിവർത്തുന്നത്. പൊറുക്കാവുന്ന കുറ്റമാണോ അത്? എല്ലേയല്ല. പക്ഷേ വീട് എന്ന മോഹത്തിൻ്റെ പിറകെ പായുന്ന മനുഷ്യൻ അത് ഓർക്കാറില്ല. ഓർക്കണമെന്ന് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും ആ രംഗത്തെ പ്രമാണിമാരും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യാലയ ചന്ദ്രിക എന്ന പ്രാമാണിക ഗ്രന്ഥത്തിൽ വാസ്തുപുരുഷനെക്കുറിച്ചും വാസ്തു ദേവതോപാസനയെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അനിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് 2 വർഷം മുമ്പ് ഭൂമിപൂജ തൊട്ട് അതേക്കുറിച്ച് പലപ്പോഴായി പറഞ്ഞു തന്നത്. ഭൂമിയിലേക്ക് വന്ന് സർവനാശം വിതച്ച ഒരസുരനെ തളയ്ക്കാൻ ഉറങ്ങുന്ന നേരത്ത് ആ ദേഹത്തിൽ ബ്രഹ്മാതിദേവന്മാരടക്കം 64 ഭൂതഗണങ്ങൾ പ്രവേശിച്ചതായാണ് സങ്കല്പം. അതാണ് വാസ്തുപുരുഷൻ. വാസ്തുപൂജയിലൂടെ ബ്രഹ്മാതിദേവരെ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. പൂജിച്ച 64 ചോറുരുളകൾ ഒടുവിൽ പക്ഷിമൃഗാദികൾക്ക് നൽകി പരിഹാരക്രിയ ചെയ്യുന്നു. അനിയേട്ടൻ നിർദ്ദേശിച്ച പ്രകാരം കിഴക്കേടൻ കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മകൻ വിനീത് കിഴക്കേടവും മറ്റ് പരികർമ്മികളും ഗൃഹപ്രവേശത്തിന്റെ തലേന്ന് സന്ധ്യയ്ക്ക് പയ്യന്നൂരിലെ ഞങ്ങളുടെ പുതിയ വീടിന്റെ അകത്തളത്തിൽ കർമ്മങ്ങളൊരുക്കി പഞ്ചശിര സ്ഥാപനം നടത്തി. ചെമ്പുതകിടിൽ മധ്യത്തിൽ വെള്ളിയിൽ തീർത്ത ആമ, മുകളിലും താഴെയുമായി ആനയും സിംഹവും, വശങ്ങളിൽ പന്നിയും പോത്തും. ഇങ്ങനെയാണ് പഞ്ചശിരസുകൾ. ഇവ പൂജാമുറിയിലെ നിലത്ത് പ്രത്യേക അറയിൽ പ്രതിഷ്ഠിച്ച ശേഷം പിറ്റേന്ന് പുലർച്ചെ ഗണപതി ഹോമവും ഭഗവതി സേവയും കഴിഞ്ഞ് പാലുകാച്ചി ഞങ്ങൾ ആ പൊതുവസതിയിൽ വാസമുറപ്പിച്ചു. ശാസ്ത്രത്തിന്റെ ചെറുകിളികളും വിശ്വാസത്തിന്റെ പൂമ്പാറ്റകളും ചെറുകടിച്ച് സ്വാഗതമോതി. ഞങ്ങൾ സ്വസ്ഥരായി. 2025 കൊല്ലം താമസിച്ച പയ്യന്നൂരിലെ വീട് കൈയൊഴിഞ്ഞ് ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കഴിയുകയായിരുന്നു. വീണ്ടും പയ്യന്നൂർ എന്ന സ്വപ്നം അച്ഛനും അമ്മയും തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അനിയനും അനിയത്തിയും ഞാനും അതിന് പിന്തുണ നൽകി. അങ്ങനെ പെരുമാൾ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ പുതിയ വാസസ്ഥലമുയർന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടിലെത്തിയാൽ ബോംബെ ഹോട്ടലായിരുന്നു എന്റെ വസതി. അതും 1-2 ദിവസം മാത്രം. പക്ഷേ ഇത്തവണ വൃശ്ചികം എന്നെ 14 ദിവസം ശരിക്കും പയ്യന്നൂരുകാരനാക്കി. ആരാധനാ മഹോത്സവത്തിന്റെ വർണ്ണങ്ങളിൽ മുഴുവനായി മുങ്ങിത്താഴ്ന്നു. പഴയ സൗഹൃദങ്ങളുടെ ചൂടും ചൂരുമറിഞ്ഞു. ആരെയും പ്രത്യേകിച്ച് അറിയിച്ചിരുന്നില്ല. എങ്കിലും പലരും അന്വേഷിച്ചു വന്നു, സ്നേഹം പങ്കിട്ടു. 3. വീടെന്ന സ്വപ്നത്തിന്റെ പിറകെ ഒരുപാട് അലിഞ്ഞു നടന്ന ഉണ്ണി എന്ന ചെറുപ്പക്കാരനെ ഞാനിപ്പോൾ ഓർക്കുന്നു. ഗൾഫിൽ പോയി അയാൾ കഷ്ടപ്പെട്ടത് അത്രയും അമ്മയ്ക്കും സഹോദരിക്കും കയറി താമസിക്കാൻ ഒരു വീട് പണിയാനാണ്. എന്നാൽ അയാൾക്ക് വിധി കാത്തുവച്ചത് കയ്പിനീരാണ്. ക്രൂരനായ ഒരു ബാങ്ക് മാനേജറും അയാൾക്ക് വിടുപണി ചെയ്ത ഒരു എഞ്ചിനീയറും സ്ഥലത്തെ പോലീസ് ഓഫീസറുമൊക്കെയായിരുന്നു വില്ലന്മാർ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റ കൃഷ്ണകുമാർ എന്ന മികച്ച അഭിനേതാവായിരുന്നു ഉണ്ണിയെ അനശ്വരനാക്കിയത്. ബാങ്ക് മാനേജർ വിൻസെന്റ് ഡിക്രൂസായി നരേന്ദ്രപ്രസാദും, SI കൊല്ലം തുളസിയും, എഞ്ചിനീയർ സലാഹുദ്ദീൻ സാഹിബായി PIM റഷീദും തകർത്തഭിനയിച്ചു. ഉണ്ണിയുടെ ചേച്ചിക്ക് ജലജയും അമ്മയ്ക്ക് കുട്ടിയടത്തി വിലാസിനിയും ജീവൻ നൽകി. വേറെയും ഉണ്ടായിരുന്നു താരങ്ങൾ. നാദിർഷ, ജഗന്നാഥവർമ്മ, കാലടി ഓമന, KK രാജീവ്, മനു വർമ്മ, GK പിള്ള, അങ്ങനെ ഒരുപാട്. സുഹൃത്ത് TP ഗംഗാധരൻ എഴുതിയ മടക്കയാത്ര എന്ന കഥയിൽ നിന്നാണ് ഞാൻ തിരക്കഥയൊരുക്കി ഗൃഹപ്രവേശം എന്ന സീരിയൽ സംവിധാനം ചെയ്തത്. ഇന്നേക്ക് കൃത്യം 24 വർഷം മുമ്പ് 1997 December 12 അത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ചു. 13 ആഴ്ചകളിലായി ശരാശരി മനുഷ്യന്റെ വീടെന്ന സ്വപ്നത്തിന്റെയും സ്വപ്നഭംഗത്തിന്റെയും കഥ മിനി സ്ക്രീനിൽ പരന്നൊഴുകി. 4. വീടുകൾക്ക് ജീവനുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് സുഹൃത്തായ ആർക്കിടെക്ട് G. ശങ്കറാണ്. ശങ്കർ പണിയുന്ന വീടുകൾക്കെല്ലാം ആത്മാവും ഹൃദയവും ഉണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഞാൻ വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് മണ്ണുകൊണ്ട് ജീവനുള്ളൊരു വീട് വെച്ച് തരാമെന്ന് ശങ്കർ പറഞ്ഞെങ്കിലും ഞാൻ ആ ഭൂമി വിറ്റുതുളച്ച് നഗരഹൃദയത്തിൽ ഫ്ളാറ്റ് വാങ്ങി. പക്ഷേ സ്വപ്നം കാണാനൊരു മുറി, ചിന്തിക്കാനൊരു മുറി, ധ്യാനിക്കാനൊരു മുറി എന്നൊക്കെയുള്ള ശങ്കർ ചിന്തകൾ ഇപ്പോൾ പയ്യന്നൂരിലെ പൊതുവസതിയിൽ ഞാൻ ആസ്വദിച്ചനുഭവിച്ചു. എന്റെയും അനിയന്റെയും സുഹൃത്തായ മസ്കറ്റിലെ ബിൽഡിംഗ് ഡിസൈനർ സുരേഷ് ബാബുവിന്റേതാണ് രൂപകൽപ്പന. 14 ദിവസത്തെ പൊറുതി കഴിഞ്ഞ് വീണ്ടും നഗരബഹളത്തിലേക്ക് മടങ്ങാൻ നേരം വീടിന്റെ ചുവരുകൾ എന്നോട് ചോദിച്ചു, ഇനി എപ്പോഴാ വരിക? എന്നാണ് നമ്മൾ വീണ്ടും കാണുക? ഉടനെ മടങ്ങി വരാം, ഞാൻ ചുവരുകളിൽ ചുണ്ടുചേർത്ത് പതിയെ പറഞ്ഞു.